ഉള്ളടക്കം പരിണാമിയും ആപേക്ഷികവുമാണെന്ന് ഹെർബർട്ടിന് അഭിപ്രായമുണ്ട്. ഉള്ളടക്കം എപ്പോഴും സദാചാര സംഹിതയുടെ വിധി നിർണയത്തിന് സമർപ്പിതവുമായിരിക്കും. അതേസമയം രൂപം അപ്രകാരമുള്ള ഒന്നല്ല, അത് കലയിലെ ശാശ്വത ഘടകമാണ്. സൗന്ദര്യ വസ്തു രൂപം മാത്രമാണെന്ന് അദ്ദേഹം വാദിക്കുന്നുമുണ്ട്. ഹെർബേർഷ്യൻ സൗന്ദര്യ ദർശനത്തിൽ ഉള്ളടക്കവും രൂപവും വേർതിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. 5. ഫെഡറിക് ഷ്ലെയ്മാർക്കർ. 1819 ബെർലിൻ സർവകലാശാലയിലാണ് ഫെഡറിക് ഷ്ലെയ്മാർക്കർ സൗന്ദര്യശാസ്ത്ര സംബന്ധമായ പ്രഭാഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പേജ് 120. 1825 1830 1833 കാലയളവിലും അദ്ദേഹം ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മരണം പെട്ടെന്ന് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ സമാഹരിക്കുകയും പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. പ്രസ്തുത സമാഹാരം 1842 പുറത്തിറങ്ങിയത്. സൗന്ദര്യശാസ്ത്രത്തിന്റെ ഒരു ഹെർബേർഷ്യൻ ചരിത്രകാരനായ സിമ്മർമൻ മേൽപ്പറഞ്ഞ മരണാനന്തര പ്രസിദ്ധീകരണത്തെ കഠിനമായി എതിർത്തെഴുതുകയുണ്ടായി. വാക്കുകളുടെ കളി മാത്രമാണ് ആ പ്രസിദ്ധീകരണത്തിലുള്ളതെന്ന് അദ്ദേഹം ആക്ഷേപിച്ചു. മറ്റു ചിലരും ആ പ്രസിദ്ധീകരണത്തിനെതിരായി രംഗത്തു വന്നു. ഫ്രെഡറിക് ഷ്ലെയ്മാർക്കർ അസാധാരണനായ ഒരു സൗന്ദര്യ തത്വ വ്യാഖ്യാതാവാണെന്ന് പറയണം. അദ്ദേഹത്തിന്റെ ലാവണ്യ ചർച്ചയിലേക്ക് നമുക്ക് നേരിട്ട് കടന്നു ചെല്ലാം. മനുഷ്യപ്രവർത്തനങ്ങൾ പലതരമാണ്. എല്ലാ മനുഷ്യരിലും ഒരുപോലെ വർത്തിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. യുക്തിയുടെ പ്രവർത്തനം ഉദാഹരണമാണ്. അത്തരം പ്രവർത്തനങ്ങളാണ് ഏകരൂപ പ്രവർത്തനങ്ങൾ. വ്യത്യസ്തത്തിൽ അധിഷ്ഠിതമായ വൈയക്തിക പ്രവർത്തനങ്ങളാണ് മറ്റൊരു തരം. അവ എല്ലാവരിലും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. ചില പ്രവർത്തനങ്ങളാകട്ടെ ആന്തരിക ജീവിതത്തിൽ തന്നെ ക്രിയ ചെയ്ത് ഗമിക്കുന്നു. സോറി, ഐ റിപ്പീറ്റ്, ശമിക്കുന്നു. മറ്റു ചിലത് ബാഹ്യലോകത്തിലേക്ക് വരുന്നു. ആന്തരിക പ്രവർത്തനത്തെ അന്തരാമ്യ പ്രവർത്തനം എന്നും ബാഹ്യഗ്രീതമെന്നും പ്രവർത്തനത്തെ പ്രായോഗിക പ്രവർത്തനമെന്നും വിളിക്കാം. കലാപരമായ പ്രവർത്തനത്തെ മേൽപ്പറഞ്ഞ ഏത് പ്രവർത്തന വർഗങ്ങളിൽ ഉൾപ്പെടുത്താം? തീർച്ചയായും കലാപ്രവർത്തനം ഏകരൂപ പ്രവർത്തനമല്ല, വൈയക്തിക പ്രവർത്തനമാണ്. എന്തുകൊണ്ടെന്നാൽ വ്യത്യാസം കലാപ്രവർത്തനത്തിന്റെ തത്വമാണ്. രണ്ടാമത് പറഞ്ഞ വർഗീകരണത്തിൽ അന്തരാമ്യ പ്രവർത്തനം പ്രായോഗിക പ്രവർത്തനം എന്ന പിരിവിൽ ഏതിലാണ് കല നിൽക്കുന്നത്? കല ബാഹ്യലോകത്ത് സാക്ഷാത്കൃതമാകുമുണ്ടെന്ന് ഷ്ലെയർമാർക്കർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ ബാഹ്യീകരണം കലയിൽ വരുന്ന ഒരു കൂട്ടിച്ചേർപ്പ് മാത്രമാണ്. ഷ്ലെയ്മാർക്കറുടെ തത്വം ക്രോച്ചി സംഗ്രഹിക്കുന്നത് ഇങ്ങനെ: ആർട്സ് ട്രൂ വർക്ക് ഈസ് ദ ഇന്റേണൽ ഇമേജ്. അതുകൊണ്ട് കലാപ്രവർത്തനം അന്തര്യാമ്യ പ്രവർത്തനമാണ്. ക്രോച്ചിയുടെ റിപ്പോർട്ട് ഇങ്ങനെ: ഇന്റേണൽ, നോട്ട് പ്രാക്ടിക്കൽ, ഇൻഡിവിജ്വൽ, നോട്ട് യൂണിവേഴ്സൽ ഓർ ലോജിക്കൽ. വ്യക്തിപരവും അന്തർലീനവുമായ മനുഷ്യപ്രവർത്തനമായ കലയെ നിർവചിച്ചുകൊണ്ടാണ് ഷ്ലെയ്മാർക്കർ മുന്നോട്ട് പോകുന്നത്. കലയിൽ നിന്നും കവിതയിൽ നിന്നും അറിവിൻ്റെ ഒരു തരയും ഉൽപ്പന്നമാകുന്നില്ല. ഒരു വ്യക്തിയുടെ ബോധത്തിൽ അത് ബോധത്തിലെ സത്യം മാത്രമാണ് കല പ്രകാശിപ്പിക്കുന്നത്. പേജ് 121. അത് വസ്തുനിഷ്ഠ സത്യമായിരിക്കില്ല. തന്മൂലം കലയിലെ സത്യം ശാസ്ത്രത്തിലെ സത്യമല്ല, ആവാൻ സാധ്യവുമല്ല. കലയുടെ വൃത്തിമണ്ഡലം അടിയന്തര സ്വയംബോധമാണ്. അതിനെ നാം ഈഗോയുടെ സങ്കല്പനത്തിൽ നിന്നും ചിന്തയിൽ നിന്നും വേർതിരിച്ചു കാണണം. നിമിഷങ്ങളുടെ നാനാത്വത്തിൽ വർത്തിക്കുന്ന ഐക്യരൂപബോധമാണ് ഈ പറഞ്ഞത്. അടിയന്തര സ്വയംബോധം മറ്റൊന്നാണ്. അത് നാനോബോധം തന്നെ. കലയുടെ വൃത്തിമണ്ഡലത്തോട് ഐന്ദ്രിയ ബോധത്തെയും മതബോധത്തെയും അന്വയിക്കുന്നുണ്ട് പലരും. ഷ്ലെയർമാർക്കറുടെ അഭിപ്രായത്തിൽ കല സ്വച്ഛന്ദമായ നിർമ്മാണാത്മകതയാണ്, അതേസമയം ഐന്ദ്രികമായ വിഷാദാഹ്ലാദയും. മതവികാരങ്ങളും ഒരു വസ്തുനിഷ്ഠ യഥാർത്ഥത്തിൽ നിർണീതമായിരിക്കുന്നു. അത്തരം വികാരങ്ങൾ അത്രമേൽ സ്വച്ഛന്ദമല്ലെന്ന് സാരം. സ്വച്ഛന്ദ നിർമ്മാണാത്മകത അടിയന്തര സ്വയംബോധത്തിന്റെ വൃത്തിമണ്ഡലത്തിലാണ് പെടുന്നത്. സ്വപ്നങ്ങളുടെ കാര്യമെടുക്കുക, അതുപോലൊന്ന് കലാവൃത്തിയിലും സംഭവിക്കുമെന്ന് വിചാരിച്ചാൽ വസ്തുത വ്യക്തമാകും. കലാകാരൻ തുറന്നുവെച്ച കണ്ണുകൾ കൊണ്ട് സ്വപ്നങ്ങൾ കാണുകയാണ്. കലാകാരന്റെ ഈ സ്വപ്നാവസ്ഥയിൽ മതിയായ ഊർജമുള്ള ബിംബങ്ങൾ ഉരുത്തിരിയും. അവയാണ് കലാസൃഷ്ടികളായി മാറുന്നത്. പക്ഷേ സ്വപ്നവും കലയും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വപ്നത്തിന് ചില പരിമിതികളുണ്ടെന്നാണ് കാരണം. സാങ്കേതികത്തിന്റെ അഭാവം സ്വപ്നമുണ്ടെന്ന വസ്തുത അത്ര പ്രധാനമല്ല. സംഗീതം കലയുടെ ഒരു പ്രസക്ത ഘടകമാണെന്ന് ഷ്ലെയർമാർക്കർക്ക് അഭിപ്രായമില്ല. വ്യത്യാസം അതൊന്നുമല്ല. സ്വപ്നം ഒരു വസ്തുതയാണെന്ന സത്യമാണ് കാണേണ്ടത്. സ്ഥിരത, ക്രമം, മാനം എന്നിവയൊന്നും സ്വപ്നത്തിനില്ല. സ്വപ്നത്തിന്റെ ഘടനയിൽ ഒരു ക്രമികത വന്നു ചേരുമ്പോൾ അത് കലയുടെ അവസ്ഥ പോകുന്നു. സ്വപ്നത്തെ കലയാക്കുന്നത് ക്രമീകരണ നിരതമായ ആന്തരിക പ്രവർത്തനമാണെന്ന് ഷ്ലെയർ മാർക്കർ പ്രസ്താവിക്കുന്നു. ബിംബങ്ങളുടെയും മറ്റും ക്രമീകരണത്തിലും നിർണയനത്തിലും കലാകാരന്റെ മനസ്സ് വ്യാപരിക്കേണ്ടതുണ്ട്. ഈ വാദത്തിന്റെ സാരസംഗ്രഹം ക്രോച്ചിയുടെ ഭാഷയിൽ പകർത്തട്ടെ. ദ ഇൻസ്റ്റന്റ് ഓഫ് ഇൻസ്പിറേഷൻ ഈസ് ആൻ എസെൻഷ്യൽ ആസ് ദാറ്റ് ഓഫ് ഡെലിബറേഷൻ. കലാത്മക സത്യത്തിന്റെ ശ്രീകോവിലിൽ ചെന്നുചേരാൻ ഇത്രമാത്രം പോരാ. ഏകത്തെക്കുറിച്ചും ബോധത്തിൽ വർഗത്തെക്കുറിച്ചും ബോധവും കലർന്നിരിക്കണം. മനുഷ്യവംശത്തെക്കുറിച്ച് ബോധമില്ലാതെ വ്യക്തി മനുഷ്യനെ ആവിഷ്കരിക്കാനാവില്ല. കലയിൽ വ്യക്തിസത്യത്തോടൊപ്പം പ്രകൃതി സത്യവും നിലനിൽക്കുന്നുണ്ട്. വ്യക്തിരൂപങ്ങൾ അവയിൽ തന്നെ പൂർണ്ണമാവുന്നില്ല. അവ ജാതിരൂപങ്ങളാണ്. പേജ് 122. സർഗാത്മകതയുടെ സ്വതന്ത്ര രൂപമാണ് കല പ്രഖ്യാപിക്കുന്നത്. താൻ ആവിഷ്കരിക്കുന്ന പ്രരൂപത്തിന്റെ പൂർണ്ണതയിലും പ്രകൃതി യാഥാർത്ഥ്യത്തിന്റെ പ്രതിനിധീകരണത്തിലും ഒരേ സമയം കലാകാരൻ ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ ആദർശത്തെ ആവിഷ്കരിക്കുമ്പോൾ അനന്തമായ നാനാത്വം തിരസ്കരിക്കപ്പെടുകയല്ല. കല ആദർശത്തെയും യഥാർത്ഥത്തെയും ഒരേ സമയം ആവിഷ്കരിക്കണം, അഥവാ ഒരേ സമയം വ്യക്തിനിഷ്ഠതയും വസ്തുനിഷ്ഠതയും പ്രകാശിപ്പിക്കണം. സദാചാരത്തിന്റെ വിലങ്ങുകളിൽ നിന്നും തത്വശാസ്ത്രത്തെ പോലെ തന്നെ കലയും സ്വതന്ത്രമാണ്. കലയുടെ സത്ത പ്രായോഗികവും സദാചാരപരവുമായ ഫലങ്ങളെ തിരസ്കരിക്കുന്നു. കലയുടെ മൂല്യത്തെ കലാബാഹ്യമായ അതൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. കലാപ്രവർത്തനം സാർവലൗകിക മാനുഷ്യ പ്രവർത്തനം തന്നെ. കലാകാരൻ വ്യക്തിപരമോ സ്വകാര്യമോ ആയ ഉപകരണങ്ങളെ ആശ്രയിച്ചല്ല കലാസൃഷ്ടി നടത്തുന്നതെന്ന് ഷ്ലെയർ മാർക്കർ കാണുന്നു. അയാളുടെ കയ്യിലുള്ള ഉപകരണം സാമാന്യത്തിൻ്റെതാണ്. അത്തരമൊന്നാണ് ഭാഷ. സാമാന്യത്തിൻ്റെ ഭാഷയിൽ നിന്നും വ്യക്തിയെ നിർദ്ധാരണം ചെയ്യണം കവി. കലാപരമായ പൂർണ്ണതയെ സൗന്ദര്യത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ് ഷ്ലെയർ മാർക്കർ ചെയ്യുന്നത്. തന്മൂലം ലഘുകാവ്യത്തെയും മഹാകാവ്യത്തെയും അദ്ദേഹം തുല്യമായി കണ്ട് അതത് മേഖലകളിൽ ഏതുതരം കവിതയും പൂർണ്ണത കൈവരിച്ചാൽ മതി. 21. ഫ്രാൻസിസ്കോ ഡി സാന്റിക്സ് ഹിസ്റ്ററി ഓഫ് ഇറ്റാലിയൻ ലിറ്ററേച്ചർ എന്ന ഗംഭീര ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ഫ്രാൻസിസ്കോ ഡി സാന്റിക്സ്. 1970 സാന്റിക്സ് നേപ്പിൾസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി നിയമിക്കപ്പെട്ടു. ഇറ്റാലിയനായ ഡി ഡാന്റിക്സിന്റെ പ്രഥമ രചനകളിൽ തന്നെ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ആശയവാദവും ഹെഗലിസവും പ്രഭാവം ചെലുത്തിയിരുന്നതായി ക്രോച്ചി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നുവെച്ച് ഹെഗലിന്റെ അന്ധനായ അനുയായി ആയിരുന്നില്ല അദ്ദേഹം. ആശയം ചിന്തയല്ലെന്നും യുക്തിവിചാരം പാട്ടുരൂപം ധരിച്ചാൽ കവിതയാവില്ലെന്നും ഡി സാന്റിക്സ് പറയും. വിശ്വാസവും കവിതയും അഭവവുമാണ്. ബോധ്യതയിൽ നിന്നും വിശ്വാസമുണ്ടാകുന്നു, ധ്യാനത്തിൽ നിന്ന് കവിതയും. അനുരഞ്ജനത്തിനും സൃഷ്ടിക്കും പര്യാപ്തമായ കവിദക്ഷതയാണ് ഭാവനയെ ഡി സാന്റിക്സിൽ കണ്ടത്. യാന്ത്രികമായെന്നോണം സാമഗ്രികൾ സമാഹരിക്കാനുള്ള ദക്ഷത മാത്രമാണ് മനോധർമ്മം.